2023 December 31 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സംഘർഷപൂരിതമാകുന്ന ലോകരാഷ്ട്രീയം. ഡോക്ടർ ജോസുകുട്ടി സി എ എഴുതുന്നു, 2023 ലോകരാഷ്ട്രീയം പല അപ്രതീക്ഷ സംഭവങ്ങളാൽ സംഘർഷപൂരിതവും പ്രവചനാതീതവും ആയിരുന്നു. ലോക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും ലോകക്രമത്തെ ആകെ മാറ്റിമറിക്കുവാൻ ഈ സംഭവ വികാസങ്ങൾക്ക് കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്രതീക്ഷിതമായി പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധം. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹാരം കാണാതെ 2 അടുക്കുമ്പോഴാണ് മറ്റൊരു യുദ്ധം ആരംഭിച്ചത്. ഇതോടൊപ്പം ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷവും ഇന്ത്യ, ചൈന, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും സംഘർഷവും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചന്ദ്രയാൻ നേട്ടവും G20 നേതൃത്വവും ലോക ജനസംഖ്യയിലെ 1 ഇന്ത്യക്ക് തിളക്കമേകി. എന്നിരുന്നാലും ലോക രാഷ്ട്രീയത്തെ ആകെ നിരീക്ഷിക്കുമ്പോൾ കാര്യങ്ങൾ പ്രവചനാതീതവും സംഘർഷപൂരിതവുമാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് പോകുന്നുവെന്ന അവസ്ഥയിൽ നിന്നാണ് October 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത അക്രമം. പശ്ചിമേഷ്യയെ ആകമാനം യുദ്ധഭീതിയിൽ നിർത്തുന്നതാണ്. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആൾനാശവും നശീകരണവും പലായനവും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന പാലസ്തീൻ സാക്ഷ്യം വഹിക്കുന്നത്. 20,000 ഗാസ നിവാസികളും 1,500 ഇസ്രയേൽ പൌരന്മാർക്കും സൈനികങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പുരോഗമനപരമായ ബോധ്യമുള്ള മനുഷ്യൻ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. അബ്രഹാം കരാറിലൂടെ ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലും ചൈനയുടെ മധ്യസ്ഥതയിൽ സൌദി അറേബ്യയും ഇറാനും തമ്മിലും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതുമൊക്കെ പശ്ചിമേഷ്യ സമാധാനത്തിന്റെ പാതയിലേക്ക് എന്ന പ്രതീതി ജനിപ്പിച്ചു. I2U2, ഇന്ത്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ കരാറുകൾ വഴി ഇന്ത്യയും പശ്ചിമേഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു നവയുഗത്തിന്റെ പാതയിലായിരുന്നു. ഈ സാധാരണവൽക്കരണ നടപടികളെ എല്ലാം അട്ടിമറിക്കുന്നതാണ് നിലവിലെ യുദ്ധം. പശ്ചിമേഷ്യയിൽ സൌദി അറേബ്യയും ഇറാനും തമ്മിലും ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സ്ഥിര വൈര്യം ക്ഷമിക്കപ്പെടുന്നുവെന്ന അവസ്ഥയിൽ നിന്നാണ് യുദ്ധത്തിന്റെ പുതിയ സമവാക്യങ്ങൾ രചിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങളെ മാത്രമല്ല ലോക സമാധാനത്തെ തന്നെ യുദ്ധം സ്വാധീനിക്കും. സംഘർഷം ഉടനെയൊന്നും അവസാനിക്കുന്നതിന്റെ സൂചനയും ഇല്ല. പാലസ്തീൻ വിഷയം വീണ്ടും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം. ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നൽകുന്ന വില വളരെ വലുതാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള മറ്റൊരു ആക്രമണം തടയുക, ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിൽ ഒന്നുപോലും നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏത് നിമിഷവും യുദ്ധം വ്യാപിക്കാവുന്ന അവസ്ഥയിലാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഹൂദികളും തുടങ്ങിയ നിഴൽ സംഘടനകൾ ഇപ്പോൾ തന്നെ യുദ്ധത്തിന്റെ ഭാഗമാണ്. അമേരിക്കയോടും ഇസ്രയേലിനോടും പകരം ചോദിക്കാൻ കാത്തിരിക്കുന്ന ഇറാന് ഇതൊരു അവസരമാണ്. ചൈനയുടെയും റഷ്യയുടെയും നിലപാട് ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല. സ്വന്തം ശക്തിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്ക പ്രശ്നം സങ്കീർണമാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇസ്രയേലിനെ കൈവിട്ടൊരു കളിക്കും തയ്യാറല്ല. യുദ്ധം വ്യാപിച്ചാൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുവാൻ ഏറെയുണ്ട്. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും ഒക്കെ നേട്ടമാകും. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി തുടരും. അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ പോര്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം 2 ആകുന്നു. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത വളരെ വിരളം. പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട പാലസ്തീൻ സംഘർഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. പാശ്ചാത്യ ചേരിയിൽ നിന്ന് അമേരിക്കയുടെ ശ്രദ്ധ കൂടുതലായി പശ്ചിമേഷ്യയിലാണ്. ആവശ്യത്തിന് പടക്കോപ്പം പടവും ഇല്ലാതെ യുക്രൈൻ പ്രതിസന്ധിയിലാണ്. സൈനിക സഹായം തുടരുന്നുവെങ്കിലും യൂറോപ്യൻ യൂണിയനും നിസ്സംഗത ബാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധത്തിൽ നേട്ടം റഷ്യയ്ക്കാണ്. യുക്രൈന്റെ ഇസ്രയേൽ അനുകൂല നിലപാട് 3 രാജ്യങ്ങളിൽ പിന്തുണ കുറിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ വിട്ടു നൽകുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചന റഷ്യ നൽകുന്നു. സാധ്യമല്ലെന്ന് യുക്രൈനും ഇത് ഉയർത്തുന്ന അനിശ്ചിതത്വവും സാമ്പത്തിക സുരക്ഷാ പ്രത്യാഘാതവും വളരെ വലുതാണ്. ഈ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയ പ്രധാന രാജ്യം ചൈനയാണ്. റഷ്യ ചൈന വ്യാപാരം ചൈനയ്ക്ക് അനുകൂലമായി 10 വർദ്ധിച്ചത്. കുഴഞ്ഞുമറിഞ്ഞ് ഇന്ത്യ കാനഡ ബന്ധം. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് സിഖുകാരുടെ കുടിയേറ്റത്തോടെ തുടങ്ങിയ ഇന്ത്യ കാനഡ ബന്ധങ്ങളിലെ കുരുക്ക് അഴിഞ്ഞിട്ടില്ല. ഏകദേശം 200,000 ഇന്ത്യക്കാരാണ് കാനഡയിൽ ഉള്ളത്. ഇതിൽ 4% സിഖുകാരും രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ളതാണ് കാനഡയിലെ സിഖ് വിഭാഗം. ഇതിൽ ചെറിയൊരു വിഭാഗം കാലിസ്ഥാൻ വിഭാഗങ്ങളാണ്. ഏതാനും മാസങ്ങൾക്കു മുൻപ് ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ട കാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിചാറിന്റെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം കാനഡയിലെ ഇന്ത്യൻ രഹസ്യാന്വേഷണം അന്വേഷണ തലവനെയും പുറത്താക്കി വിസ സർവീസ് നിർത്തിവെച്ചും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയുമാണ് ഇന്ത്യ പ്രതികരിച്ചത്. തുടർന്നുള്ള പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ബന്ധത്തെ കാര്യമായി ബാധിച്ചു. കാനഡയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാർ വിദേശ വിദ്യാർത്ഥികളിൽ 40% വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറ്റ് ജോലികളിൽ ഏർപ്പെട്ട ഇന്ത്യക്കാരെയും ഇന്ത്യ കാനഡ വ്യാപാര ബന്ധത്തെയും ഇത് ദോഷകരമായി ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാലിസ്തംവാദികൾക്ക് കാനഡയിൽ ലഭിക്കുന്ന മൃദു സമീപനം ദേശീയ സുരക്ഷാ പ്രശ്നമാണ്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുക സാധ്യമല്ല. ഇന്ത്യ US ബന്ധത്തിലെ വിശ്വാസക്കുറവ്. 21st century ഏറ്റവും നിർണായകരമായ ബന്ധമായിട്ടാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഇരു രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത്. മാറുന്ന ലോക ക്രമത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർ തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ വളർച്ചയും അത് ഉയർത്തുന്ന ഭീഷണിയും തടയേണ്ടത് ഇരു രാജ്യങ്ങളുടെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നേടുന്നതിനായി ക്വാഡ് പോലുള്ള നിരവധി സഖ്യങ്ങളും ധാരണയിലുമായാണ് ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിനായി അവർ മലബാർ എക്സൈസ് പോലുള്ള സംയുക്ത അഭ്യാസങ്ങൾ നടത്തുന്നു. പാലസ്തീൻ വിഷയത്തിൽ ഇവർ വിവിധ ചേരിയിലാണ്. G20 നടത്തിപ്പിൽ ചൈനയിൽ നിന്ന് കിട്ടാതിരുന്ന പിന്തുണ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടി. തന്ത്രപരമായ ബന്ധത്തെ അവസരവാദപരമായ ബന്ധമായാണ് പലരും വിധിയിരുത്തുന്നത്. ഇത് ശരിവെക്കുന്നതാണ് കാനഡ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ പരിമിതിയാണ് ഇത് കാണിക്കുന്നത്. വിട്ടുവീഴ്ച ഇല്ലാതെ ചൈനയും US ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരവും മൂർച്ഛിക്കുകയാണ്. തായ്വാൻ വിഷയത്തിൽ ഇവർ തമ്മിലുള്ള പോർവിളി യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. വ്യാപാര ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കാവുന്നതിന് അപ്പുറമാണ്. ചൈനയുടെ ചാരബലൂണിനെ US എയർഫോഴ്സ് വെടിവെച്ചിട്ട് ബന്ധം വീണ്ടും വഷളാക്കി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഫോൺ വിളി പോലും ഇല്ലാതെയായി. എന്നിരുന്നാലും APEC ഉച്ചകോടി ഭാഗമായി ഇരു രാഷ്ട്രതലവന്മാരും പ്രത്യേകം കണ്ടുമുട്ടിയത് പ്രതീക്ഷ നൽകുന്നു. എന്നിരുന്നാലും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. തായ്വാനെ സംബന്ധിച്ച് ചൈനയുടെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടും അവരുടെ വൻ ശക്തി